എന്ന് മനസ്സിലാക്കൽ ഓരോ മനുഷ്യനും അനിവാര്യമാണ്. കാരണം അതിനുവേണ്ടിയാണ് അള്ളാഹു താല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇബാദത്ത് എന്താണ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നത് അറബി ഭാഷയിലും ആ വാക്കിന്റെ അർത്ഥത്തിൽപ്പെട്ട ഒരു പ്രധാന അർത്ഥമാണ് അങ്ങേയറ്റത്തെ സ്നേഹം എന്നുള്ളത്. അള്ളാഹു താലയോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ അർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയുണ്ടായി, ഇബാദത്തു റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി. അള്ളാഹുവിനുള്ള ഇബാദത്ത് അർ റഹ്മാൻ ആയിട്ടുള്ള അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തു ഹുബ്ബിഹി, അവനോടുള്ള സ്നേഹത്തിന്റെ പരമാവധി, അള്ളാഹുവിനെ നമുക്ക് സാധിക്കാവുന്നതിന്റെ പരമാവധി ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അതാണ് ഇബാദത്ത്. അതോടൊപ്പം അവനോട് താഴ്മയും വിധേയത്വവും കാണിക്കുക, ഇത് രണ്ടും കൂടിയതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. നാളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ഒക്കെ നിശ്ചയിക്കുന്നത് ഒരാൾ എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഈ അടിസ്ഥാന ലക്ഷ്യം അതെന്താണ് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. അങ്ങനെ അറിയാതിരുന്നാൽ, ഇബാദത്ത് എന്താണ് എന്നറിയാതിരുന്നാൽ, അതിന്റെ വിപരീതമായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിന്റെ വിപരീതമായ ഷിർക്കിൽ നമ്മൾ പെട്ടുപോകും. ഷിർക്കിന്റെ ഒരു രൂപമായി അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിന് പുറമെ മറ്റു വല്ലതിനെയും മറ്റു വല്ലവരെയും അവനെപ്പോലെ അല്ലെങ്കിൽ അവനേക്കാൾ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹു തആല പറയുന്നു സൂറത്തുൽ ബഖറയിൽ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ. ജനങ്ങളിൽ ചിലരുണ്ട് അവർ അള്ളാഹുവിന് പുറമെ പങ്കാളികളെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹുവിന് തുല്യരായി മറ്റു ചിലരെ അവർ കാണുന്നു. എങ്ങനെയാണ് അള്ളാഹുവിന് അവർ സമന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്? യുഹിബ്ബൂനഹും കഹബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും അവർ സ്നേഹിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഈ മുശ്രിക്കുകൾ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ മനുഷ്യരെ ആരാധിക്കുന്നവർ, അവരുടെ ഷിർക്കിന്റെ ഒരു രൂപം എന്താണ്? അവർ ചെയ്യുന്ന ഷിർക്കിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുവിന് തുല്യമായി അവരുടെ പങ്കാളികൾ അവർ സ്നേഹിക്കുന്നു. എന്നാൽ ഈ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മുഅ്മിനീങ്ങൾ മുവഹ്ഹിദീങ്ങൾ എങ്ങനെയായിരിക്കും? വല്ലദീന ആമനു, ഈമാനുള്ളവരാകട്ടെ, അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അവർ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിരിക്കും, മുശ്രിക്കുകളെ പോലെ ആവുകയില്ല. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ള വിഷയം, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രായം നമ്മൾക്കൊക്കെ ആയി, ഇത്രയും കാലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മൾ ജീവിച്ചു, എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് എനിക്ക് ഹബ്ബുണ്ടോ, സ്നേഹമുണ്ടോ, എത്രയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മെക്കാൾ നന്ദി കെട്ട ആരാണുള്ളത്? അതുപോലെ തന്നെ ഈ മുശ്രിക്കുകളുടെ സ്വഭാവം, അവന് പുറമെ അവനേക്കാൾ അള്ളാഹുവിനേക്കാൾ ഒരാളെ സ്നേഹിക്കുക എന്ന ഈ ഷിർക്ക്, അതിൽ തന്നെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു വിഷയമേ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം അത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. നമുക്കറിയാം സ്നേഹമെന്ന് പറഞ്ഞാൽ, ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു നിർവചനം പറയാവുന്ന, വിശദീകരിക്കാവുന്ന ഒരു വാക്കല്ല. നേരെ മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ആരോടാണ് സ്നേഹം എന്ന്. അത് ചില അടയാളങ്ങളിലൂടെ, ആ ഹബ്ബിന്റെ അടയാളങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതല്ലാതെ ഒരു വാക്കുകൊണ്ട്, ഒരു സെന്റൻസ് കൊണ്ട് അത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു തആലയോട് ഒരാൾക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹമുണ്ട്, അവനെയാണോ അതല്ല മറ്റു വല്ലവരെയുമാണോ കൂടുതൽ അവൻ ഇഷ്ടപ്പെടുന്നത്, ഇതൊക്കെ അറിയാൻ, തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്, ചില അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ നമുക്ക് ചില അടയാളങ്ങൾ അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദ്ദായി പോവുകയാണെങ്കിൽ, ഫസൗഫ യത്തില്ലാഹു ബിഖൗം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവരും, പുതിയൊരു വിഭാഗത്തെ അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കും. അവരുടെ പ്രത്യേകത എന്തായിരിക്കും? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടും, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു തആല പുതുതായി കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു തിരിച്ചു സ്നേഹിക്കുന്ന ഈ മുഅ്മിനീങ്ങളുടെ സവിശേഷതകൾ എന്തായിരിക്കും? അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അവർ മറ്റു മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റത്തെ താഴ്മയുള്ളവരായിരിക്കും. മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളോട് അവരർഹിക്കുന്ന വിധത്തിലുള്ള അകൽച്ച പാലിക്കുന്നവരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്യും. വലാ യഖാഫൂന ലൗമത ലാഇം, ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം അവർ ഭയപ്പെടുകയില്ല. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാല് അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ നാലും നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര അളവുണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അള്ളാഹുവിനോട് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സ്നേഹം ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം. ഉണ്ടെങ്കിൽ അതിന്റെ അളവ് എത്രയുണ്ട് എന്ന കാര്യം നമുക്ക് അളക്കാൻ സാധിക്കും ഈ അടയാളങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് വളരെയധികം താഴ്മ കാണിക്കുന്നവരായിരിക്കും. അതാ റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ലിൽ മുഅ്മിനീന കൽ വലദി ലിവാലിദിഹി വകൽ അബ്ദി ലിസയ്യിദിഹി. ഒരു മുഅ്മിൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ മറ്റു മുഅ്മിനീങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, മറ്റു മുസ്ലിമീങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? കൽ വലദി ലിവാലിദിഹി, ഒരു മകൻ ഉപ്പാനോട് എങ്ങനെയാണ് പെരുമാറുക? ഇന്നിപ്പോ നമുക്ക് അത് തന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്തൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മക്കൾക്കറിയില്ല, അത് വല്ലാത്ത മുസീബത്താണ്. പ്രായമുള്ള ആളുകൾക്കറിയാമായിരിക്കും എങ്ങനെയാണ് മാതാപിതാക്കളോട് മക്കൾ പെരുമാറേണ്ടത്, പെരുമാറിയിരുന്നത്. അങ്ങനെയായിരിക്കും മറ്റ് മുഅ്മിനീങ്ങളോട് പെരുമാറുക, അത്ര താഴ്മയോടെയായിരിക്കും. വകൽ അബ്ദി ലിസയ്യിദിഹി, ഒരു അടിമ യജമാനോട് എങ്ങനെയാണ് പെരുമാറുക? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അതുപോലെയായിരിക്കും ഒരു മുഅ്മിൻ തന്റെ സഹോദരനായ മുഅ്മിനീങ്ങളോട് പെരുമാറുക. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. മറ്റു മുഅ്മിനീങ്ങളോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പെരുമാറ്റം വരുന്നുണ്ടായാൽ, അല്ലെങ്കിൽ നമ്മെക്കാളും സമൂഹത്തിൽ സ്ഥാനം കുറച്ച് കുറഞ്ഞു പോയാൽ അവരോട് എങ്ങനെയാണ് നമ്മൾ ഇടപഴകുന്നത്? അതാണ് ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം. മറ്റു മുസ്ലിമീങ്ങളോടുള്ള എന്റെ സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണ്? താഴ്മയോടെയാണോ അഹങ്കാരത്തോടെയാണോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മെ വിലയിരുത്താൻ പറ്റും. നമുക്ക് അള്ളാഹുവിനോട് എത്ര ഹുബുണ്ട്, അള്ളാഹുവിനോട് ഹുബുണ്ടോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അവന്റെ മറ്റ് അടിമകളോടും മുഅ്മിനീങ്ങളോടും അതിനനുസരിച്ച് താഴ്മയും സ്നേഹവും ഉണ്ടാകും. രണ്ടാമത്തെ അടയാളം, അഇസ്സത്തിൻ അലൽ കാഫിരീൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അവന് ഇബാദത്ത് ചെയ്യാൻ വിസമ്മതിച്ചിട്ടുള്ള നിഷേധികളോട് അകലം പാലിക്കുന്നവരായിരിക്കും. അവർ നടക്കുന്നത് പോലെ അവരുടെ രൂപം, അവരുടെ വേഷം, അവരുടെ സ്വഭാവം, അവരുടെ തോളിൽ കൈയിട്ട്, അവരോട് എല്ലാ കാര്യത്തിലും കൂടി കുഴഞ്ഞ്, അവരുടെ ആചാരങ്ങളടക്കം പങ്കെടുത്ത് അങ്ങനെ നടക്കുന്നവനല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വെറുത്തിട്ടുള്ളവരാണ്, അവനോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് നിഷേധികൾ. അവരോട് അതിനനുസരിച്ച് പെരുമാറുന്നവരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാ, മൂന്നാമത്തെ അടയാളം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഈ ദീൻ എന്താണ് എന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കുമൊക്കെ ശരിയായ ഇസ്ലാം എന്താണ് എന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും അറിയിച്ചു കൊടുക്കുക. അക്കാര്യത്തിൽ നമ്മുടെ സംഭാവന എന്താണ്? നമ്മുടെ സ്ഥാനം എന്താണ്? നമ്മുടെ റോൾ എന്താണ്? നമുക്ക് ഈമാനുണ്ടോ, അള്ളാഹുവിനോട് ഹബ്ബുണ്ടോ എന്നറിയാനുള്ള മൂന്നാമത്തെ മാർഗമാണിത്. നാലാമതായി അള്ളാഹു തആല പറയുന്നു, യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലാഇം. വലാ യഖാഫൂന ലൗമത ലാഇം, ഒരാളുടെയും ആക്ഷേപം അവർ പേടിക്കുകയില്ല. ഞാനൊരു മുസ്ലിമാണ് എന്ന ആളുകൾ അറിഞ്ഞാൽ ആ ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു അടയാളം തന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ പെരുമാറ്റത്തിലോ കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന പേടി. താടി അല്പം നീട്ടിയാൽ, അല്ലെങ്കിൽ ഇസ്ലാമികമായി വസ്ത്രം ധരിച്ചാൽ, സ്ത്രീകളാണെങ്കിൽ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഹിജാബ്, ഇസ്ലാമികമായ വസ്ത്രം അത് സ്വീകരിച്ചാൽ ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള ഒരു പേടി, ഒരു ആക്ഷേപകന്റെ ആക്ഷേപം അവർ പേടിക്കുകയില്ല. ഇത് ആത്മാർത്ഥമായ സ്നേഹത്തിനുള്ള തെളിവാണ്. നമ്മൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ചെറുപ്പക്കാർക്കിടയിലൊക്കെ അവരിഷ്ടപ്പെടുന്ന സിനിമാ നടൻ അവനെന്ത് കോപ്രായം കാണിച്ചു കൂട്ടിയാലും അത് അതുപോലെ അനുകരിക്കും. അത് ആളുകൾ എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. ഒരു മുഅ്മിൻ അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത് അതപ്പാടവൻ നടപ്പിലാക്കും. സമിഅനാവ അതഅന, കേട്ടു അനുസരിച്ചു. അങ്ങനെയാണ് വിശ്വാസികളുടെ സ്വഭാവം. അതാളുകൾ എന്ത് പറയും, ഇത്രയും കാലം നീ ഇങ്ങനെ നടന്നതല്ലേ, പെട്ടെന്ന് എന്താ നിനക്കൊരു മാറ്റം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആളുകളുടെ ആക്ഷേപവും ഒന്നും അവർ പേടിക്കുകയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെയും നമ്മൾ ഇങ്ങനെ ആളുകൾ എന്ത് പറയും, സമൂഹം എന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് പറയും എന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കുന്നുണ്ടോ? അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പൊ ഈ നാല് അടയാളങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനോട് ഒരാൾക്ക് എത്ര അകൽച്ചയുണ്ട് അതിനനുസരിച്ച് നമ്മൾ അവരോട് അകൽച്ച കാണിക്കുന്നുണ്ടോ, ഇത് തന്നെയാണ് ഒരാളോടുള്ള സ്നേഹം അളക്കാനുള്ള മാർഗം. നമുക്കറിയാം നമ്മൾ മറ്റുള്ള ഒരാളെ സ്നേഹിച്ചാൽ അതുപോലെ തന്നെയാണ് പെരുമാറുക. നമ്മുടെ ഉപ്പയെ നമ്മൾ സ്നേഹിക്കുന്നു, ഉമ്മയെ സ്നേഹിക്കുന്നു. ഒരാൾ നമ്മുടെ ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാലോ, നമ്മുടെ ഉമ്മയെ ധിക്കരിക്കുന്ന മറ്റൊരു സഹോദരൻ നമുക്കുണ്ടെങ്കിലോ, എങ്ങനെയായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്? അവരോട് നമ്മൾ അതിനനുസരിച്ചുള്ള അകൽച്ച നമ്മൾ കാണിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്ഥാനം നമ്മുടെ മനസ്സിൽ പലപ്പോഴും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുടെ വിഷയത്തിൽ നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് അറിയാഞ്ഞിട്ടല്ലേ, അറിയാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ദീനിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ. പക്ഷേ നമ്മുടെ ബന്ധം, നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹം, അടുപ്പം, അതൊക്കെ റബ്ബിനോടൊരാളുടെ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ ആധുനിക കാലത്ത് ഏറ്റവും അറിയപ്പെട്ട മഹാനായൊരു ആലിമായിരുന്നു ഒരു 10-15 വർഷം മുമ്പ് മരണപ്പെട്ട, ഏകദേശം 20 വർഷം മുമ്പ് മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുള്ള. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവനാണോ, അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഹുവ അഅലമു ബിമാ ഫീ നഫ്സിഹി, ഓരോരുത്തരും അറിയാം അവന്റെ മനസ്സിലെന്താണുള്ളത് എന്ന്. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചാൽ, ഒറ്റക്കിരുന്ന് നമ്മൾ ആലോചിച്ചാൽ, ഞാൻ ആളുകളെ ഇഷ്ടപ്പെടുന്നത്, അടുപ്പിക്കുന്നതും അകറ്റുന്നതും ഒക്കെ, ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നതും വെറുക്കുന്നതുമൊക്കെ ദീനിന് വേണ്ടിയാണോ അള്ളാഹുവിന് വേണ്ടിയാണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം, അവനവന്റെ മനസ്സിനുള്ളിലുള്ളത്. മറ്റൊരാൾക്കത് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ അറിയാൻ ചില സൂചനകളുണ്ട്. വമിൻ അലാമാത്തി ദാലിക, അതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് മുജാലസത്തു സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന മാന്യന്മാരായ ആളുകളോട് സഹവസിക്കുക എന്നുള്ളത്. വകൗനിഹിം മിൻ ജുലസാഇഹിം, നമ്മുടെ ജുലസാ, നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കമ്പനി, അത് സ്വാലിഹ്യങ്ങളായ ആളുകളായിത്തീരുക എന്നുള്ളത് അതൊരു അടയാളമാണ്. നമുക്ക് അള്ളാഹുവിനോട് ഹബ്ബുണ്ടോ, അള്ളാഹുവിന്റെ പേരിൽ ബന്ധം സ്ഥാപിക്കുന്ന ആളാണോ നമ്മൾ എന്നറിയാനുള്ള മാർഗമാണ്. ഹാദിഹി മിൻ അലാമത്തിൽ ഹുബ്ബി ഫില്ലാഹി വൽ ഹുബ്ബി ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ മാനദണ്ഡം എന്നതിന്റെ തെളിവാണിത്. നമ്മുടെ കമ്പനി, നമ്മുടെ സൌഹാർദ്ദം, അത് വിശ്വാസികളോട്, തഖ്വയുള്ള ആളുകളോടാവുക എന്നുള്ളത്. വബൂഗുൽ ഫാസിഖീൻ, തമ്മാടികളായ ആളുകളോട് വെറുപ്പ് കാണിക്കുക എന്നുള്ളത്, അത് അടയാളമാണ് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നു എന്നതിന്റെ. വൽബുഅദു അൻ മജാലിസിഹിം, അവരിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഇരിക്കാതിരിക്കുക എന്നുള്ളത്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് 100,000 ന്യായങ്ങൾ പിശാചി നമ്മുടെ മനസ്സിലിട്ട് തരും. നമ്മൾ അവരുടെ കൂടെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക? പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് പോകാം, പക്ഷെ നമ്മളവരുടെ കൂടെ ഇരിക്കും, ധാരാളം സ്വറ പറയും, സമയം കളയും, ഒരക്ഷരം നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയില്ല. നേരെ മറിച്ച് നമുക്ക് ഭൗതികമായി എന്തെങ്കിലും ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലോ, അവൻ എത്ര മുന്തിയ ആളാണെങ്കിലും, എത്ര നല്ല വ്യക്തിത്വമുള്ള ആളാണെങ്കിലും, നമ്മെ ദ്രോഹിച്ചു എന്ന ഒരൊറ്റ കാര്യത്തിന് പിന്നെ നമ്മൾ അവനെ കണ്ടാ മിണ്ടാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അവൻ ആരാ പറഞ്ഞു കൊടുക്കുന്നത്, അവനാരാണ് ഉപദേശിക്കുക? ആവക ന്യായങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫിസ്ക്, തമ്മാടിത്തം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിനെ വകവെക്കാതെ ജീവിക്കുന്ന ആളുകൾ, അവരോട് അകൽച്ച കാണിക്കുക. ഹാദിഹി മിൻ അലാമാതി സിദ്ഖ്, ഇത് സത്യസന്ധതയുടെ തെളിവാണ്. ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അവന് സത്യസന്ധതയുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗമാണ്. അമ്മാ ഇദ്ദഅ മഹബ്ബത അല്ലാഹി വ മഹബ്ബത റസൂലിഹി, എന്നാൽ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നു. വഹുവ യഹ്ജുറു അഹ്ലൽ ഖൈർ, ഖൈറുള്ള ആളുകളുമായി അവന് ബന്ധമില്ല. ദീനിയായ ആളുകൾ, നമസ്കാരം പതിവായി കൃത്യസമയത്ത് ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളുമായിട്ട് അവർക്ക് ബന്ധമില്ല. വ യുസാഹിബു അഹ്ലൽ ശർ, ഷറിന്റെ ആളുകളുമായിട്ടാണ് ബന്ധമെങ്കിൽ, ഫഹാദ ദാലുൻ അലാ കദിബി ദഅവ, അവന്റെ അവകാശവാദം കളവാണ് എന്നതിന്റെ തെളിവാണിത്. അവന്റെ കൂട്ടുകെട്ട് ആരോടാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് ഒരാളുടെ സ്നേഹം, അവന്റെ കൽബ് എങ്ങോട്ടാണ് എന്നത് തിരിച്ചറിയാനുള്ള മാർഗം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയ ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ബന്ധുവും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ദീൻ പഠിച്ചിട്ടുള്ള മഹാനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് അസ്ബഹത് ആമ്മതു മുആഖാത്തിന്നാസ് അലാ അംരി ദുനിയാ. യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിനോട് ഈ വ്യക്തി കടുപ്പമുണ്ടോ അവനെ നമ്മൾ സ്നേഹിക്കുക, അള്ളാഹുവിനോട് അകൽച്ചയിലാണോ അവനോട് നമ്മുടെ ബന്ധം പിന്നെ അള്ളാഹുവിലേക്കുള്ള ക്ഷണം മാത്രമാണ്. അതല്ലാത്ത ഒരു സൗഹാർദ്ദം, അതല്ലാത്ത ഒരു കമ്പനി അവനുമായി നമുക്കില്ല. അവന് ഈ ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിക്കാം, അത് ചെയ്യണം, അതാവശ്യമാണ്. എന്നാൽ അതിന് അവൻ ഒരുക്കമല്ലെങ്കിൽ നമ്മുടെ അടുപ്പം ഒന്നാമതായി വേണ്ടത് അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിനെ ഇഷ്ടമുള്ള ആളുകളുമായിട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് പറയുകയാണ്. പക്ഷേ ഇന്ന് ആളുകളുടെ അവസ്ഥ എന്താണ്? ആളുകൾ അധികവും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് അല അംരി ദുനിയ, ദുനിയാവിന്റെ ആവശ്യത്തിനും ദുനിയാവിന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ, നമുക്കെന്തെങ്കിലും ഗുണമുള്ള ആളുകൾ, അവരെ സ്നേഹിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ എല്ലാ മൃഗങ്ങളും ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും ഉപകാരം നമുക്കുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വാലാട്ടുക എന്നുള്ളത് എല്ലാ ജീവികളും ചെയ്യുന്നതാണ്. അതായിരിക്കരുത് ഒരു മുഅ്മിന്റെ സ്വഭാവം. നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, നേരെ മറിച്ച് ആ വ്യക്തി റബ്ബിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണോ, അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്ത എല്ലാ നിഅമത്തുകളും ആസ്വദിച്ചിട്ട് തള്ളിയിട്ടാലും പടിഞ്ഞാറേക്ക് വീഴാത്ത, അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു സുജൂദ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, ദീനിനെ പരിഹസിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിയാണോ, അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ നക്കാപ്പിച്ച ഉപകാരം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ തോളിൽ കയറ്റി നടക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് നമുക്ക് കൂറില്ല എന്നതിന്റെ അടയാളമാണ്, അവനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമില്ല എന്നതിന്റെ അടയാളമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലത്ത് ഈ പരാതി പറയുകയാണ്. ഇന്നത്തെ ആളുകളുടെ അവസ്ഥ, അവരുടെ ബന്ധമൊക്കെ ദുനിയാവിന്റെ പേരിലായി പോയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വദാലിക ലാ യുജ്ദി അലൈഹിം ഷൈആ. പക്ഷേ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ന് അവർ കാണിക്കുന്ന ഈ ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹമുണ്ടല്ലോ, ഇതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല, ആ സ്നേഹത്തിനധികം ഭാവിയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മൻ ജമഅതുഹുമു ദുനിയാ ഫറഖതുഹും, ആരെയാണോ ദുനിയാവ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, ഇണക്കിയിട്ടുള്ളത്, ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരാണോ തമ്മിൽ അടുത്തിട്ടുള്ളത്, ഫറഖതുഹും, ആ ദുനിയാവ് തന്നെ അവരെ പിരിച്ചുവിടും. ആ ദുനിയാവിന്റെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നാളെ അവർ തമ്മിൽ പിണങ്ങിപ്പോകും. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മാത്രമാണ് നിലനിൽക്കുക. അപ്പൊ അദ്ദേഹം അന്ന് നൂറ്റാണ്ടുകൾ മുമ്പ് സ്വാലിഹീങ്ങളായ ആളുകൾ ദീനിന് നല്ല അവസ്ഥയുള്ള കാലത്ത് പറഞ്ഞ വാക്കാണിത്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹം പറയുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹബ്ബിന്റെ അടയാളമാണ്. സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരാൾ വന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുകയാണ്, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ മത സാഅ, എപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലെ അന്ത്യദിനം സംഭവിക്കുക. ഖാല വമാ അഅദത്ത ലിസാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അന്ത്യദിനം എപ്പോൾ സംഭവിച്ചാലും അതിനുവേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് നീ ഒരുങ്ങിയിട്ടുള്ളത്. ഖാല, ആ സഹാബി പറഞ്ഞു, ഹുബ്ബുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നു, അതുമാത്രമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅമൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചിട്ടുള്ളത് അവരുടെ കൂടെയായിരിക്കും നിന്റെ സ്ഥാനം. അപ്പൊ ആരാണോ നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം സ്ഥാനം, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്, ആരോടാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അവരുടെ കൂടെയായിരിക്കും നമ്മുടെ പരലോക ജീവിതം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസ് കേട്ടിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെയുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഫമാ ഫരിഹ്ന ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅമൻ അഹബബ്ത, നീ ആരുടെ കൂടെയാണോ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നാളെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്, ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം, അത്ര വലിയ സന്തോഷം ഞങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മുസ്ലിമായതിനു ശേഷം, മുസ്ലിമായപ്പോൾ വലിയ സന്തോഷമുണ്ടായി, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അത്രമാത്രം സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താണ്? ഫഅന ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ വ അബൂബക്കറിൻ ഉമർ, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, അവരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു. ഫർജു അൻ അകൂന മഅഹും വ ഇൻ ലം അഅമൽ ബി അഅമാലിഹിം, അതുകൊണ്ട് നാളെ പരലോകത്ത് അവരുടെയൊക്കെ അടുത്ത് ഞാനെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരെ പോലെ അമല് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അപ്പൊ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നതിന് വലിയ സ്ഥാനമുണ്ട്. അത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വാലിഹ്യങ്ങളായ ആളുകളെയുമായിരിക്കണം. അത് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ്. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളോട് അടുപ്പമുള്ള ആളുകളെയും നമ്മൾ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അടുപ്പമുള്ള അവന്റെ ഔലിയാക്കളെ, അവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാതെ അതുപോലെ വൃത്തിയില്ലാതെ നടക്കുന്ന ഒരു പ്രത്യേക വേഷഭൂഷകളോട് നടക്കുന്ന ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല ഔലിയാക്കൾ. അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോട് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ വലിയാണ്. അള്ളാഹു തആല പറഞ്ഞു, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾക്ക് ജീവിതത്തിൽ വിഷമം, ദുഃഖം, ഭയമൊന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് ആരാണ് ഔലിയാക്കൾ എന്ന് വിശദീകരിച്ചു, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അവർക്ക് ഈമാനുണ്ടാകും, തഖ്വയുണ്ടാകും, ഇത്രയേ ഉള്ളൂ. ആർക്കാണോ ഈമാനും തഖ്വയും ഉള്ളത് അവനാണ് അള്ളാഹുവിന്റെ വലി. അങ്ങനെയുള്ള ആളുകളെ അവർ ഇഷ്ടപ്പെടും. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും അറിയപ്പെട്ട സംഭവമാണ്, നമ്മളെല്ലാവരും കേട്ടിരിക്കും, സഅദ് ബിനു റബീഅ റളിയല്ലാഹു അൻഹു അൻസാരിയായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫുമായി സഹോദര്യമുണ്ടാക്കി. അവർ രണ്ടുപേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരാക്കി നിശ്ചയിച്ചു. നമുക്കറിയാം മുഹാജിരീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരു മുഹാജിറിനെ ഒരു അൻസാരിക്ക് സഹോദരനായി നിശ്ചയിക്കും. അങ്ങനെ അവർ ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്, പരസ്പരം സഹകരിച്ച് ജീവിക്കും. ഈ അൻസാരി ആ മുഹാജിറിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്. സഅദ് ബിൻ റബീഅ പറയുന്നു, ഇന്നി അക്സറുൽ അൻസാരി മാലൻ, അൻസാരികളുടെ കൂട്ടത്തിൽ ഒരു പണക്കാരനാണ് ഞാൻ. ഫഅഖ്സിമു ലക നിസ്ഫ മാലി, എന്റെ മൊത്തം സ്വത്തിന്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാം. വൻദുർ അയ്യ സൗജതയ്യ ഹവീത നസൽതു ലക അൻഹാ ഫൈദാ ഹല്ലത തസവജ്തഹ, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, അതിലാരെയാണ് വേണ്ടത് എന്ന് താങ്കൾ തിരഞ്ഞെടുക്കുക, ഞാൻ അവളെ തലാഖ് ചെയ്ത് താങ്കൾക്ക് വിവാഹം ചെയ്തു തരും. ഖാല അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹാജത ലീ ഫീ ദാലിക, ഇത് രണ്ടും എനിക്ക് ആവശ്യമില്ല. ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, ഈ മദീനയിൽ കച്ചവടം നടക്കുന്ന മാർക്കറ്റുണ്ടോ? ഖാല സൂഖു ഖൈനുഖാ, സൂഖു ഖൈനുഖാ എന്ന് പറയുന്ന മാർക്കറ്റാണ് മദീനയിലുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കച്ചവടം ചെയ്ത് വലിയ പണക്കാരനായി മാറി എന്നതാണ് ചരിത്രം. അപ്പൊ ഈ സഹാബിയുടെ സഅദ് ബിൻ റബീഅന്റെ സ്നേഹം നിങ്ങൾ ഓർത്ത് നോക്കൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെത്രമാത്രം സ്നേഹിച്ചു എന്ന ഉദാഹരണം നിങ്ങൾ നോക്കുക. ഇതുപോലെയായിരുന്നു മുൻഗാമികളെല്ലാവരും. ഇമാം ഇബ്നുൽ ജൌസി റഹിമഹുല്ലാ, അദ്ദേഹം സഹാബത്തിന്റെയും അതുപോലെ സലഫുകളുടെയൊക്കെ ജീവചരിത്രം രചിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, കാനൽ അഖു ഫില്ലാഹി യഖ്ലുഫു അഖാഹു ഫീ അഹ്ലിഹി ഇദാ മാത 40 സന. മുൻഗാമികൾ, നമ്മുടെ സലഫ്, നമ്മുടെ പൂർവികർ, നമ്മുടെ മാതൃകയായിട്ടുള്ള മഹാന്മാർ, അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ തന്റെ സുഹൃത്ത്, കൂട്ടുകാരൻ എന്തു ചെയ്യും? മരണപ്പെട്ട സുഹൃത്തിന്റെ കുടുംബത്തിന് വേണ്ട ചെലവുകളൊക്കെ നടത്തിക്കൊടുക്കും. എത്ര കാലം? തന്റെ സഹോദരന്റെ മരണം കഴിഞ്ഞ് 40 വർഷം വരെ അവന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കും. വഖാന റജുലു ഇദാ അറാദ ഷൈന അഖീഹി, സലഫുകളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ആരെങ്കിലും തന്റെ കൂട്ടുകാരനോട് പിണങ്ങിയാൽ, തന്റെ കൂട്ടുകാരനെന്ന് വഷളാക്കണം എന്ന് വിചാരിച്ചാൽ, അവനെ ഒന്ന് പഠിപ്പിക്കണം, അവനൊരു താക്കീത് കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ എന്താണ് ചെയ്യുക? തോലബ ഹാജതഹു മിൻ ഗൈരിഹി, മറ്റു വല്ലവരോടും തന്റെ ആവശ്യങ്ങൾ പറയും. ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ എന്തെങ്കിലും മോശമായി പെരുമാറി, അവനൊരു താക്കീത് കൊടുക്കണം, അവന്റെ സ്വഭാവം നന്നാക്കണം എന്ന കാര്യം അവൻ അറിയിക്കണം എന്നാണെങ്കിൽ എന്തു ചെയ്യും? മറ്റാരുടെയെങ്കിലും അടുത്തുപോയി എന്തെങ്കിലും ആവശ്യം ചോദിക്കും. അപ്പൊ ഇന്നയാളുടെ സുഹൃത്താണ്, എന്നിട്ട് അവന്റെ ആവശ്യം ഇതാവൻ വേറൊരാളോട് പറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ നാട്ടിൽ ഇവന് പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സഹകരണത്തോടെയായിരുന്നു, സ്നേഹത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് സലഫുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. ഒരു മുൻഗാമിയായ ഒരു വ്യക്തി, അദ്ദേഹം തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഈ വീട്ടിലുള്ള സഹോദരൻ പറഞ്ഞു, മജ അബിക, എന്താണ് ആവശ്യം, എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? വന്ന സഹോദരൻ സുഹൃത്ത് പറഞ്ഞു, അലയ്യ 400 ദിർഹം, എനിക്ക് 400 ദിർഹം കടബാധ്യതയുണ്ട്. ഇപ്പൊ ഈ സഹോദരൻ വീട്ടുകാരൻ വീട്ടിൽ കയറി അങ്ങനെ ഈ 400 ദിർഹം അദ്ദേഹം എണ്ണിക്കൊടുത്തു. തുമ്മ ആദ ഇലദ്ദാരി ബാഖിയൻ, എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഫഖാലത് സൗജതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഹല്ലാ തഅല്ലൽത അലൈഹി ഇദാ കാന യഅതാഹു യശുഖു അലൈക, ഈ സംഖ്യ കൊടുക്കാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായം, എന്തെങ്കിലും ഒരു ഒതുറു പറഞ്ഞ്, ഒഴികഴിവ് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ട് പിന്നെ കരയുന്നത് എന്തിനാണ്? ഫഖാൽ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അബ്കി, ഞാൻ കരയുന്നത് എന്തിനാണ്? ലിഅന്നി ലം അഫ്തഖിദ് ഹാലഹു, ഞാൻ അദ്ദേഹത്തിന്റെ ആവശ്യം നേരത്തെ കണ്ടറിഞ്ഞ് സഹായിച്ചില്ല, അവന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ല, അവൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടി വന്നു. ഫഹ്താജ അൻ യഖൂല ലി ദാലിക്, അവന്റെ ആവശ്യം അവൻ എന്നോട് പറയേണ്ടി വന്നല്ലോ, ഞാനത് അങ്ങോട്ട് അന്വേഷിച്ചില്ലല്ലോ എന്നതിന്റെ അതിന്റെ പേരിലാണ് കരയുന്നത് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നു, സലാമുല്ലാഹി അലാ തിൽക്കൽ അർവാഹ്, ഇങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയേ പറയാൻ സാധിക്കുകയുള്ളൂ, ഈ ആത്മാവുകൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. റഹ്മത്തുല്ലാഹി അലാ തിൽക്കൽ അശ്ബാഹ്, ഈ മഹാന്മാരുടെ ശരീരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചൊരിയട്ടെ. ലം യബഖ ഇല്ലാ അഖ്ബാറുൻ വആഥാർ, ഇവരുടെയൊക്കെ കഥകൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. കാലം ഒരുപാട് പുറകോട്ട് ചെന്നപ്പോൾ, കാലം ഒരുപാട് കടന്നുപോയപ്പോൾ ഈ മഹാന്മാരുടെയൊക്കെ അടയാളമായി ചില കഥകൾ മാത്രമേ ബാക്കിയുള്ളൂ. കം ബൈന മൻ യംനഉൽ ഹഖൽ വാജിബ അലൈഹി വബൈന അഹ്ലിൽ ഈഥാർ, തനിക്ക് നിർബന്ധമായിട്ടുള്ള ബാധ്യത വരെ തടഞ്ഞു വെക്കുന്ന ആളുകളാണ് എന്നുള്ളത്, അവരും ഇങ്ങനെയുള്ള ഈഥാറിന്റെ ആളുകളും. ഈഥാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം ഉണ്ടായിരിക്കെ അതിനേക്കാൾ തന്റെ സഹോദരന് സുഹൃത്തിന് അവന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുക, ഇതാണ് ഈഥാർ എന്ന് പറയുന്നത്. അങ്ങനെ ഈഥാറിന്റെ ആളുകളും നമുക്ക് വാജിബായിട്ടുള്ള ബാധ്യതകൾ പോലും കൊടുക്കാത്ത, സ്വന്തം കുടുംബത്തിന്റെ കാര്യം പോലും നോക്കാത്ത ആളുകളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം വളർത്താനുള്ള മാർഗങ്ങളാണ്. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൊണ്ട് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കും, രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം, ഒരു ക്ലബിലിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള സ്നേഹം, പാർട്ടിക്കാരുടെ സ്നേഹം, ഇതൊക്കെ പറയാൻ ഇവിടെ നൂറ് നാവുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഒരാളുടെ ഈമാനിന്റെ അളവ് പോലൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമുക്കൊരു ഉപകാരവും ദുനിയാവിലും ആഖിറത്തിലും ചെയ്യാൻ ഈ രാജ്യത്തിലെ സഹപൌരന്മാർക്കോ ക്ലബിൽ കൂടെ ചീട്ട് കളിക്കുന്നവനോ അവന് കൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. അവരിൽ പലരും നരകത്തിലെ വിറകാവാനുള്ളവരാണ്, അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ. അങ്ങനെയുള്ള ആളുകൾ കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം, അവരോട് നമുക്ക് കാരുണ്യം കാണിക്കാം. പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ഖൽബിൽ അള്ളാഹു ഇട്ടു തന്നിട്ടുള്ള വികാരങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഈ വികാരം, അത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ അടുപ്പമുള്ള ആളുകളോടാണ്, അള്ളാഹുവിനോടാണ് ഒന്നാമത്, പിന്നെ അവന്റെ റസൂലിനോട്, പിന്നെ അനസ് ബിൻ മാലിക് പറഞ്ഞതുപോലെ ഇന്നി ഉഹിബ്ബു അബൂബക്കറിൻ വഉമർ, അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ സ്നേഹിക്കുന്നു, പിന്നെ അതിന്റെ താഴെയുള്ള സഹാബത്തിനെ, ഇസ്ലാമിന്റെ ഇമാമുമാരെ, ഉലമാക്കളെ, സ്വാലിഹീങ്ങളായ നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ കാണുന്ന മാന്യന്മാരായ മനുഷ്യന്മാരെ. ഇത് നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലയോ നമുക്ക് നമ്മെ അളക്കാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അളക്കാനുള്ള മാർഗമാണ് ഈ പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, അള്ളാഹുവിനോട് ഇങ്ങനെ ഹുബ്ബ് ഉണ്ടായാൽ അതിന്റെ ഗുണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിച്ചു, സലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത് അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു മാധുര്യമുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ളൊരു കാര്യമല്ല, ആസ്വാദ്യകരമായ ഒരു കാര്യമാണ്. ദീൻ, ഇബാദത്ത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിന്റെ സുഖമറിയാത്തവർക്ക് വലിയ പ്രയാസമായിട്ട് തോന്നും. പക്ഷെ ആസ്വദിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിന്റെ മഹത്വം. മുൻഗാമികളായ ചില ആളുകൾ പറഞ്ഞൊരു വാക്ക് കാണാം, ജാഹത്തു നഫ്സി അലാ ഖിയാമില്ലൈലി 20 സന, ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്റെ നഫ്സിനോട് 20 വർഷം ജിഹാദ് നടത്തിയിട്ടുണ്ട്. 20 വർഷം പ്രയാസമായിരുന്നു, ഉറങ്ങിപ്പോകും, എഴുന്നേൽക്കും, അങ്ങനെ കഷ്ടപ്പെട്ട് 20 വർഷം ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ثم تلذذت بها 20 സന, പിന്നീട് 20 വർഷം ഞാൻ ഖിയാമുല്ലൈൽ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ഇബാദത്തിനൊരു ആസ്വാദ്യതയുണ്ട്, ഒരു രുചിയുണ്ട്, അത് അനുഭവിച്ചവർക്കേ അതറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മുൻഗാമികളായ ചില ആളുകൾ പറഞ്ഞത്, മസാകീനു അഹ്ലി ദുനിയ, ദുനിയാവിന്റെ ആളുകൾ, ദുനിയാവിന്റെ പിന്നാലെ പോയി സമ്പാദിച്ചു കൂട്ടുന്ന ആളുകൾ, രാജാക്കന്മാരും പണക്കാരും അതുപോലത്തെ പ്രമാണിമാരും മിസ്കീന്മാരാണവർ. ഖറജു മിന ദുനിയ വലം യദൂഖു അത്യബ മാ ഫീഹ, അവർ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്നു, വലം യദൂഖു അത്യബ മാ ഫീഹ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്താണ് എന്ന് അറിയാതെയാണ് അവർ മരിച്ചു പിരിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ ദിക്ർ, ഇബാദത്ത്, അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും മനോവിഷമുണ്ടായാൽ ഫസിഅ ഇല സലാ, നമസ്കരിക്കാൻ ധൃതി കൂട്ടും, വേഗം പോയി രണ്ടറക്കത്ത് നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ നമ്മുടെ പ്രയാസങ്ങൾ അകറ്റു, ബാങ്ക് കൊടുത്തുകൊണ്ട്, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തുകൊണ്ട് പ്രയാസങ്ങൾ അകറ്റി നമുക്ക് റാഹത്ത് തരൂ എന്ന് നബി സല്ലല്ലാഹു പറയാറുണ്ടായിരുന്നു. അപ്പൊ നമസ്കരിക്കുന്ന ആളുകൾക്ക് അതിന്റെ അർത്ഥമറിഞ്ഞ് യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് അതിന്റെ ആസ്വാദനം അനുഭവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വീബു വന്നിസ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ്, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുണ്ട്. പണം എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല, അധികാരം എനിക്ക് താല്പര്യമില്ല. ദുനിയാവിൽ ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് താല്പര്യമുള്ളത്, അല്പം ഇഷ്ടമുള്ളത്. അതെന്താണ്? അത്വീബ് വൻ നിസ, സുഗന്ധം. സുഗന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നു. വൻ നിസ, അതുപോലെ സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ. അവരോട് സ്നേഹമുള്ളവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുണ്ട്. വജുഇല ഖുർറത്തു ഐനി, പക്ഷേ എന്റെ കൺകുളിർമ, എന്റെ അങ്ങേയറ്റത്തെ സ്നേഹം എന്ന് പറയുന്നത് ഫിസ്സലാ, നമസ്കാരത്തിലാണ്. നമസ്കാരം പോലെ ഞാൻ ആസ്വദിക്കുന്ന വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് ഇബാദത്ത് ആസ്വദിക്കുക എന്നുള്ളത്. നമുക്ക് തന്നെ ചില സമയത്ത് ഇത് അനുഭവിക്കാൻ സാധിക്കും. ചില സമയത്ത് നമ്മുടെ ഈമാൻ കുറയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ കൂടുമ്പോൾ അത് കുറഞ്ഞു പോകും. ഏതായിരുന്നാലും ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ആസ്വാദനമാണ് ഈമാനിന്റെ മാധുര്യം, അമലിന്റെ ഇബാദത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കാൻ സാധിക്കും മൂന്ന് സ്വഭാവമുള്ളവർക്ക്. ആരൊക്കെയാണത്? അള്ളാഹുവും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും പ്രിയങ്കരമായിരിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുക, എത്ര ഇഷ്ടപ്പെടണം മറ്റെല്ലാത്തിനേക്കാളും. രണ്ടാമത്തേത്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ അനന്തരഫലമാണ് മറ്റുള്ളവരെ അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം അവൻ ആളുകളെ ഇഷ്ടപ്പെടും. മൂന്നാമത്, അവൻ കുഫറും ശിർക്കും ഉപേക്ഷിച്ച്, പാപങ്ങൾ ഉപേക്ഷിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ചതിനു ശേഷം പിന്നെ തന്റെ പഴയ ആ വഴികേടിലേക്ക് മടങ്ങുന്നത് തീയിൽ എറിയപ്പെടുന്നതിനേക്കാൾ അവൻ വെറുക്കും. ഈ മൂന്ന് വിശേഷണങ്ങൾ ആരിലാണോ ഉള്ളത്, അവന് ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ അതിലൊന്നാമത് വേണ്ടത് അയ്യക്കൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, മറ്റെന്തിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വതആലയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇത് ഉള്ള ആൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ഇത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. ഇനി എങ്ങനെ നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും? അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഈ ഉന്നതമായ അവസ്ഥ, അതുകൊണ്ട് കിട്ടുന്ന ഇബാദത്തിന്റെ ലദ്ദത്ത്, ആസ്വാദനം, ഇതൊക്കെ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് മുൻഗാമിയായ ഒരു മഹാൻ അൽ ജുനൈദ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി, അന്നൽ അസ്ബാബൽ ജാലിബത ലിൽ മഹബ്ബതി അശറ, പത്ത് കാരണങ്ങളുണ്ട് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ. പത്ത് മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹ്ഹുമി ലിമാനിഹി വമാ ഉരീദ ബിഹി, ഖുർആൻ ആശയമറിഞ്ഞ് പാരായണം ചെയ്യുക, ഖുർആന്റെ അർത്ഥമറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുക. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്, പക്ഷെ നമ്മുടെ ഖുർആൻ പാരായണം അഹ്ലുൽ കിതാബിന്റെ നസാറാക്കളുടെ ഇഞ്ചിയിൽ പാരായണം പോലെയാണ്. പലരുടെയും, എല്ലാവരുടെയുമല്ല, ഖുർആൻ പഠിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ പലരുടെയും അവസ്ഥ, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽ കിതാബ ഇല്ല അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ. അള്ളാഹു യഹൂദികളെയും നസാറാക്കളെയും ആക്ഷേപിച്ചിട്ടുള്ള സ്വഭാവമാണ്. അവരവരുടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു, അവർക്ക് ചില വ്യാമോഹങ്ങൾ മാത്രം, ചില സ്വപ്നങ്ങൾ മാത്രമാണുള്ളത്, എന്താണ് ഈ കിതാബിൽ പറയുന്നത് എന്നവർക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ, മസലുല്ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ, കഴുതകളെ പോലെയാണ്. തൗറാത്ത് വഹിക്കുകയും അതിനുള്ളിൽ എന്താണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്നറിയാത്തവർ, അവരെ അല്ലാഹു തആല ഉപമിച്ചത് കഴുതകളുമായിട്ടാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ഷേപം എത്ര മോശമാണ്, ആ ആക്ഷേപത്തിന് ഒരാൾ പാത്രമാവുക എന്നുള്ളത് എത്ര മോശമാണ്. അങ്ങനെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുള്ള സ്വഭാവമാണ്. അതിന് വിരുദ്ധമായിരിക്കണം ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിന്റെ സ്വഭാവം. ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക, ധാരാളമായി ഓതുക, വായിക്കുക. രണ്ടാമത്തേത്, അത്തഖർറുബു ഇലല്ലാഹി തആല ബിന്നവാഫിലി ബഅദൽ ഫറായിൽ, ഫർളായ ഇബാദത്തുകൾക്ക് കൃത്യമായി അനുഷ്ഠിച്ചതിന് ശേഷം സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഫർള് നമസ്കാരം കൃത്യമായി ജമാഅത്തായി അനുഷ്ഠിക്കുക, അത് കഴിഞ്ഞ് അതിന്റെ മുമ്പും ശേഷവും ഒക്കെയുള്ള സുന്നത്തുകൾ, വിത്ര നമസ്കാരം, ഇങ്ങനെയുള്ള സുന്നത്തുകൾ ശീലിക്കുക, സുന്നത്തായ നോമ്പ്, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേത്, ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ ദിക്ര നമ്മിൽ ഉണ്ടാവുക. ഇത് അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകാനുള്ള മാർഗമാണ്. നമ്മൾ നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ സ്വന്തം നഫ്സിൽ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് എന്തിനോടാണോ ഹബ്ബുള്ളത്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പരാമർശം, നമ്മുടെ ദിക്ര, ദിക്ര എന്ന് അറബിയിൽ പറഞ്ഞാൽ പരാമർശിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മുടെ സംസാരം അതിന് കണ്ട് കൂടും. കച്ചവടം ഇഷ്ടപ്പെടുന്ന ഒരാൾ അവൻ കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അവന് പ്രായമായി കച്ചവടം ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലായാലും അവൻ പഴയ കച്ചവടം ചെയ്ത കാലത്തുള്ള അനുഭവങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ മേഖലയിലും അവനവൻ എന്തിനോടാണോ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് അതിനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മുഅ്മിൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവൻ ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ സംസാരം അള്ളാഹുവിനെ കുറിച്ചായിരിക്കും, അള്ളാഹുവിനെ കുറിച്ച് അവൻ സംസാരിക്കും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നിടത്ത് തന്നെ തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അത് മനസ്സിലുള്ള രോഗത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവനോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ്, മാർഗമാണ്. നാലാമത്തേത് ഈസാറു മഹാബ്ബിഹി അലാ മഹാബ്ബിക, നിന്റെ ഇഷ്ടങ്ങളെക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് ഫജറിന് കിടന്നുറങ്ങാനാണ്. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ളത്. നമ്മൾ ഉണരുന്നത് കുറെ വൈകിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് കുറെ വൈകിയിട്ടാണ്. അങ്ങനെ വൈകി യശാ നമസ്കാരം വൈകിച്ച് അവസാനം ബോധം കെട്ട് ഉറങ്ങുന്ന ശീലമാണുള്ളത്. പക്ഷെ നമസ്കാരം തുടങ്ങിയതിന് ശേഷം നമുക്കതൊക്കെ മാറ്റം വരുത്തേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, അതിന് മുൻഗണന കൊടുക്കുക. നമുക്ക് തോന്നിയ വസ്ത്രമിട്ട് അങ്ങാടിയിലൂടെ നടക്കാനാണ് ചെറുപ്പം മുതൽ ശീലിച്ചിട്ടുള്ളത് സ്ത്രീകൾ, പെൺകുട്ടികൾ. അത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീ ഒരു അന്യപുരുഷനെ ആകർഷിക്കാത്ത രീതിയിൽ ഉള്ള വസ്ത്രമാണ് ഇഷ്ടപ്പെടുന്നത്, ധരിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. അതല്ലാത്ത വസ്ത്രവും അതല്ലാത്ത നടത്തവും അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുക എന്നാണ് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ച് അത് ആളുകൾ അറിയട്ടെ എന്ന് കരുതി അവർക്കിടയിലൂടെ നടന്നാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് ഇഷ്ടമില്ല ഇത്, എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ല. അതുപോലെ അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത എല്ലാ ഹറാമുകളും നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മെ ക്ഷണിച്ചിട്ടുണ്ട്, അവിടേക്ക് പോകാൻ താല്പര്യമുണ്ട്, നമ്മുടെ കൂട്ടുകാരവിടെയുണ്ട്, പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടമില്ല. ഇങ്ങനെ നമ്മുടെ ഇഷ്ടവും അള്ളാഹുവിന്റെ ഇഷ്ടവും തമ്മിൽ എതിരായി വരുന്ന സമയത്ത് റബ്ബിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ സ്ഥാനം വലുതായി വലുതായി വരും, അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരും. അഞ്ചാമത്തേത് മുത്വാലഅത്തുൽ ഖൽബി ലിഅസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ അസ്മാഉം സിഫാത്തും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അത് ഖൽബ് കൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഉമ്മമാര് ചെറിയ മക്കളോട് കാണിക്കുന്ന റഹ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഒരു രംഗം കണ്ടാൽ അത് അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തുമായി ബന്ധിപ്പിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് അവിടെ മുശ്രിക്കുകളുടെ കൂടെ വന്നിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെയുണ്ട്. കുട്ടികൾ ഉമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിന്റെ തിരക്കിനിടയിൽ. അങ്ങനെ ഒരു ഉമ്മ വന്ന് കുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് അവസാനം തെരഞ്ഞ് സ്വന്തം കുട്ടിയെ കിട്ടി. പെട്ടെന്ന് ആ വിശന്ന് കരയുന്ന കുട്ടിക്ക് മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാൽ കൊടുത്തു. ഈ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഈ ഉമ്മ ഈ കുട്ടിയെ തീ കത്തിച്ച തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബത്ത് പറഞ്ഞു, അങ്ങനെ ചെയ്യാതിരിക്കാൻ വല്ല മാർഗവുമുണ്ടെങ്കിൽ അവരത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഈ ഉമ്മാക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ റഹ്മത്തുള്ളവനാണ് അള്ളാഹു തആല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റഹീമാണ്, റഹ്മത്തുള്ളവനാണ്. അവൻ കൊടുത്ത റഹ്മത്തിന്റെ കോടിക്കണക്കിന് ഷെയറുകളിൽ ഒരു ഷെയർ മാത്രമാണ് ഈ ഉമ്മാക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഈ കാണുന്നത്. അതിനേക്കാളും എത്രയോ കോടി ഇരട്ടി റഹ്മത്തുള്ളവനാണ് അള്ളാഹു തആല. അപ്പൊ നബിസ്വാസം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ നമ്മുടെ ഖൽബ് കൊണ്ട് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ നമ്മളൊക്കെ പേടിയിലാണ്, നമ്മുടെ രാജ്യത്ത് കുറെ പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ആ വാർത്ത വായിച്ച് ഇങ്ങനെ വെറുതെ വിഷമിച്ച് മറ്റുള്ളവനെ കൂടി വിഷമിപ്പിച്ച് അനാവശ്യമായ ആവശ്യത്തിൽ കവിഞ്ഞ അമിതമായ പേടി സമുദായത്തിൽ പ്രചരിപ്പിച്ചുണ്ടാക്കി അങ്ങനെ വെറുതെ കഴിഞ്ഞുകൂടുകയാണ് പലരും. പക്ഷെ നമുക്ക് ചിന്തിക്കാനത്തൊരു ഗുണപാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ച് അവന്റെ അവകാശങ്ങൾ തിരിച്ചറിയാതെ വകവെക്കാതെ തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വതആല തന്ന ശിക്ഷയാണ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള പരിഹാരം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കച്ചവടവും കൃഷിയുമായി അള്ളാഹുവിന്റെ ദീൻ മറന്ന് അങ്ങനെ തനി ഭൗതികന്മാരായി ജീവിക്കാൻ തുടങ്ങിയാൽ സല്ലത്തല്ലാഹു അലൈക്കും ദുല്ലൻ, അല്ലാഹു തആല നിങ്ങൾക്ക് നിന്ദ്യത നൽകും, അതവൻ എടുത്തു നീക്കുകയില്ല. ആ നിന്ദ്യതയിൽ നിന്ന് നിങ്ങൾ എത്ര എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും എന്തൊക്കെ പ്രകടനം നടത്തിയാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹത്ത തർജിഉ ഇലാ ദീനികും, നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുന്നതുവരെ അതുവരെ രക്ഷയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ അനക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ, അവൻ എങ്ങനെയാണ് ഈ സൃഷ്ടികളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക, അത് അവനോട് സ്നേഹമുണ്ടാക്കുന്ന സബബാണ്. അതുപോലെ തന്നെ മുഷാഹദത്തു ബിർരിഹി വ ഇഹ്സാനിഹി വ നിഅമിഹി ളാഹിറത്തു വൽ ബാത്തിന, അല്ലാഹുവിന്റെ ബിർ, അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഉപകാരങ്ങൾ, ഇഹ്സാൻ, അവന്റെ ഔദാര്യം, അത് നമ്മൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഉറക്കം ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ വീണ്ടും ഉറങ്ങാൻ പോകുന്നതുവരെ അല്ലാഹുവിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. നമുക്കവൻ റിസ്ക് നൽകുന്നു ജനിച്ചതു മുതൽ മരിക്കുന്നതുവരെ. നമ്മൾ ജനിക്കുമ്പോൾ, ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ദുർബലാവസ്ഥയിൽ നമുക്ക് പാകമായ ഭക്ഷണം നമ്മുടെ ഉമ്മയുടെ ശരീരത്തിൽ അല്ലാഹു ഒരുക്കിവെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരം അല്പം ബലം വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ടത് അല്ലാഹു തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അല്ലാഹുവിനുള്ള സ്നേഹം നമ്മുടെ കൽബിലുണ്ടാക്കും. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, കസ്റത്തുൽ മിസാസ് തുദ്ഹിബുൽ ഇഹ്സാസ്. ഒരു വസ്തുവിനെ തുടർച്ചയായി തൊട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ അനുഭവിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ചൂടുള്ള ഒരു സാധനം, ചൂടുള്ള ഒരു വസ്തു, അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ പിന്നെ അതിന്റെ ചൂട് നമുക്ക് അത്ര കടുപ്പം തോന്നൂല. അതുപോലെ നല്ല തണുത്ത ഒരു സാധനം, അത് നമ്മൾ എപ്പോഴും പെരുമാറിക്കൊണ്ടിരുന്നാൽ അതിനത്ര തണുപ്പുള്ളതായിട്ട് നമുക്ക് പിന്നെ തോന്നുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് അതിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ അതില്ലാത്ത ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പട്ടിണി കിടക്കുന്ന ആളുകൾ, അതുപോലെ ജീവഭയത്തോടുകൂടി ഏത് നിമിഷമാണ് ഞാൻ മരിക്കുക എന്നറിയാതെ യുദ്ധകാലങ്ങളിൽ, യുദ്ധ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, മാതാപിതാക്കൾ, നഷ്ടപ്പെട്ട മക്കൾ, എത്തിയുമായിട്ടുള്ള മക്കൾ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളുടെ വിലയറിയും. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നുള്ളത് അവനോട് സ്നേഹമുണ്ടാക്കുന്ന കാര്യമാണ്. ഏഴാമത്തേത്, ഇൻകിസാറുൽ ഖൽബി ബൈന യദൈഹി, അള്ളാഹുവിന്റെ മുന്നിൽ മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് താഴ്മ കാണിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിസ്സാരത, അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ നമ്മൾ എത്ര നിസ്സാരന്മാരാണ് എന്ന ബോധത്തോടുകൂടി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കും. എട്ടാമത്തേത്, അദ്ദേഹം പറയുന്നത് അൽ ഖൽവതു വഖ്തൻ നുസൂലിൽ ഇലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നുസൂൽ, അവൻ രാത്രിയുടെ മൂന്നിലൊന്ന് സമയം ബാക്കിയുള്ളപ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, ഹൽ മിൻ സാഇലിൻ ഫഉഅതിയ വ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ല, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അവന് അവന്റെ ആവശ്യം ഞാൻ നൽകാം, ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാം എന്ന് അല്ലാഹു തആല പറയും. അപ്പൊ ഈ സമയം ഒരു പ്രത്യേകതയുള്ള സമയമാണ്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് സമയം. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, ആ സമയത്ത് ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നോക്കൂ, ഒരു 15 മിനിറ്റ് ഫജറിന്റെ ബാങ്കിന്റെ ഒരു 15 or 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒരു റക്അത്ത് വിത്ര നമസ്കരിച്ച് നോക്കൂ. ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കൂ, ഇസ്തിഗ്ഫാർ നടത്തി നോക്കൂ. അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാക്കും. അള്ളാഹു നമ്മളുമല്ലാത്ത മറ്റാരും അറിയുന്നില്ല നമ്മളപ്പോൾ എഴുന്നേൽക്കുന്നത്, അവനോട് പ്രാർത്ഥിക്കുന്നത്. അത് അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളും അള്ളാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമായി ആ സമയത്ത് നമ്മൾ അവനോട് സംസാരിക്കുക, മുനാജാത്ത് നടത്തുക എന്നുള്ളത്. ഒമ്പതാമത്തെ മാർഗം, മുജാലസത്തു അൽ മുഹബ്ബീന സാദിഖീൻ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കാനുള്ള മാർഗങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ ഈ മാർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള, ഓൾറെഡി ഈ മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ അള്ളാഹുവിനോട് സത്യസന്ധമായ സ്നേഹമുള്ള ആളുകളോട് സഹവസിക്കുക, അവരുടെ കൂടെ ഇരിക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ, തമ്മാടികൾ തമ്മാടിത്തത്തിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല മാതൃക കാണിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ. ഏതെങ്കിലും സിനിമാ നടനൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ അവനെ ഇഷ്ടപ്പെടുന്ന മറ്റു തമ്മാടികളോട് ഈ തമ്മാടിക്ക് വളരെ അടുത്ത സ്നേഹവും ബന്ധവുമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനെ നമ്മൾ ആരോടും ഉപമിക്കുന്നില്ല, മനുഷ്യന്റെ സ്വഭാവത്തെയാണ് ഉപമിക്കുന്നത്. ഒരാളെ സ്നേഹിച്ചാൽ അവനെ സ്നേഹിക്കുന്നവരെ സ്വാഭാവികമായി ഇവൻ സ്നേഹിക്കും. അപ്പൊ അള്ളാഹു തആലയെ സ്നേഹിക്കുന്ന, അവന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന, അവനുവേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾ, ഒരാൾക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നിയാൽ അവന്റെ കൂടെ ഇരിക്കുക, അവരോട് സഹവസിക്കുക, അത് അവരുടെ സ്വഭാവം നമ്മിലേക്കും പകരാൻ കാരണമാകും. വൽതഖാതു അത്വായിബി സമറാത്തി കലാമിഹിം, അവരുടെ സംസാരമാകുന്ന ആ മധുരം അത് അനുഭവിക്കുക. ഇതാണ് ഒമ്പതാമത്തെ മാർഗം. എന്നിട്ട് അദ്ദേഹം എന്റെ കൂടെ പറയുന്നു, വലാത്ത തക്കല്ലം ഇല്ല ഇതാ തറജ്ജഹത് മസ്ലഹത്തുൽ കലാം, അങ്ങനെയുള്ള സ്വാലഹ്യങ്ങളായ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവരെ കൂടി ഫസാദാക്കരുത്. ഗീബത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ കൂടി സമയം കളയരുത്. നേരെ മറിച്ച് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടും അവരുടെ സ്വഭാവം അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടുമൊക്കെ ഉപകാരം സ്വീകരിക്കുക. അലാശിർ പത്താമത്തെ മാർഗം, മുബാഅദതു കുല്ലി സബബിൻ യഹൂലു ബൈനൽ ഖൽബി വബൈന അല്ലാഹി അസ്സവജൽ, നമ്മുടെ ഖൽബും അല്ലാഹു സുബ്ഹാനഹു വതആലയും തമ്മിലുള്ള ബന്ധം അത് തകർത്ത് കളയുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. എന്താണോ നമ്മുടെ ഖൽബിനെ ഫസാദാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകെട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമായ ഭക്ഷണമായിരിക്കാം, സമ്പാദ്യമായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ഖൽബിനെ ഫസാദാക്കുന്ന എന്താണോ ഉള്ളത് അത് മുറിച്ചു മാറ്റുക. അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധം തകരാറിലാക്കുന്ന എല്ലാ സബബുകളിൽ നിന്നും അകന്നു നിൽക്കുക. ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോടുള്ള ഹബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാകും. ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് രണ്ടു മാർഗങ്ങളാണ് അല്ലാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനോട് സ്നേഹമുണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ പത്തും. അതുപോലെ തന്നെ അതിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കസ്റത്തു ദിക്രിലിൽ മഹ്ബൂബ്, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുക. അത് ഒറ്റയ്ക്കിരുന്നുള്ള ദിക്റായിട്ടായാലും ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി സംസാരിക്കലായാലും, ഇത് രണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഇത് അദക്കറനി ഫീ നഫ്സിഹി ദക്കർത്തുഹു ഫീ നഫ്സിഹി, ഒരു അടിമ അവന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അവൻ ദിക്ർ ചെയ്താൽ, അവൻ ദിക്ർ ചൊല്ലിയാൽ, അള്ളാഹു തആല പഠിപ്പിച്ച ദിക്റുകൾ, തസ്ബീഹും തഹ്മീദും തക്ബീറും ഇങ്ങനെയുള്ള ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഇങ്ങനെയുള്ള ദിക്റുകൾ അവൻ ചൊല്ലിയാൽ, ദക്കർത്തുഹു ഫീ നഫ്സി, ഞാനും അവനെ ഓർക്കും. വൈദാ ദക്കറനി ഫീ മലഇൻ, അവനൊരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് സംസാരിച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ജീവിതത്തിൽ സംസാരിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇങ്ങനെയുള്ള ഔപചാരികമായ ക്ലാസുകളിൽ പറയൂ എന്നല്ലാതെ, നമ്മൾ ഒറ്റക്ക് നാലാൾ കൂടി ഇരിക്കുമ്പോൾ, നമ്മുടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ, നമ്മൾ വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ചാൽ ദക്കർത്തുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, ഏത് സദസ്സിൽ വെച്ചാണോ അവൻ എന്നെക്കുറിച്ച് സംസാരിച്ചത് അവരെക്കാളും ഉത്തമരായ ഒരു സദസ്സിൽ വെച്ച് മലായിക്കത്തിന്റെ അടുക്കൽ അള്ളാഹു തആല ഈ വ്യക്തിയെക്കുറിച്ച് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുർബലരായ നമ്മൾ, പാപികളായ നമ്മൾ, നമ്മളെക്കുറിച്ച് റബ്ബുൽ ആലമീനായ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ മുമ്പിൽ പറയും, ഇന്ന ഇന്ന വ്യക്തി, ഇന്നയാളുടെ മകൻ, ഇന്നവൻ, അവനിതാ എന്നെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയും. എന്ത് വലിയ സ്ഥാനമാണ്, ഇതിലും വലിയൊരു എന്ത് ദരജയാണ് നമുക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത്. ഇതേ അവസ്ഥ ദുനിയാവിലായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ കാര്യത്തിൽ മത്സരിക്കുമെന്ന് ഓർത്ത് നോക്കൂ. ഇപ്പൊ പറയാണ്, രാജ്യം ഭരിക്കുന്ന ഒരാൾ, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി, ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, പണക്കാരൻ, ആരെങ്കിലും അവൻ നമ്മുടെ പേരെടുത്ത് പറഞ്ഞു ഒരു സദസ്സിൽ വെച്ച് എന്ന് കേട്ടാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് അവൻ പറയും, ഇന്ന ഇന്ന പണി ചെയ്താൽ നിന്നെക്കുറിച്ച് ഇന്ന സദസ്സിൽ വെച്ച് ഇന്നയാൾ പരാമർശിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ജീവൻ കൊടുക്കും നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ പലരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മെക്കുറിച്ച് പറയും, നമ്മൾ അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരം അത് നമ്മുടെ നാവിലുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ, അൻ തമൂത വലിസാനുക റത്ബും മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്ർ പറഞ്ഞ് നനവ് വറ്റാത്ത നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ്. ദിക്ർ ചൊല്ലിക്കൊണ്ടായാലും, ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായാലും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് നനവുള്ള നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ പ്രവൃത്തി ജീവിതത്തിൽ സദാ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. കാരണം എപ്പോഴും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയായിരിക്കും അവന്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിക്കുക, അതിലായിരിക്കും അവൻ മരിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ നമ്മുടെ നാവിലുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഒരാളുടെ കൽബ്, ആ കൽബിന്റെ രുചി നമുക്കറിയാൻ പറ്റും, അത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റും. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ എന്താണുള്ളത് എന്ന് നമുക്ക് രുചി നോക്കാൻ പറ്റും. എങ്ങനെയാണ്? അവന്റെ നാവിലൂടെ. അവൻ രാവിലെ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? എപ്പോഴും അവൻ സംസാരിക്കുന്ന വിഷയം എന്താണ്? അതാണ് അവന്റെ കൽബിലുള്ളത്. അപ്പൊ അല്ലാഹു തആല അവനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ കൽബിലുണ്ടോ, അത് നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതല്ല നമ്മുടെ കൽബിലുള്ളത് ഈ ദുനിയാവിലുള്ള നമ്മുടെ ഭാവിയോ, ഈ രാജ്യത്തിൽ നടക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ, ഇങ്ങനെ വല്ലതുമാണ് നമ്മുടെ കൽബിലെങ്കിൽ നമ്മുടെ നാവിലൂടെ അത് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹു തആലക്ക് സ്ഥാനമുണ്ടാകണം, അവനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ സ്നേഹിക്കുന്നവനെ കുറിച്ച് ധാരാളം സംസാരിക്കുക, അത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തായിരുന്നാലും. അങ്ങനെയുള്ള സംസാരത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈമാൻ കുറഞ്ഞു പോകുന്നത്. സലഫു സാലിഹ്യങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ദിക്റുല്ലാഹി ദവാഉൻ വദിക്റുന്നാസി ദാഉൻ. ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് രോഗമാണ്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ശിഫയാണ്. നമ്മൾ നാലാൾ കൂടിയാൽ അഞ്ചാമത്തെ ഒരാളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അവൻ വന്നിരിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഇല്ലാത്തവൻ ആരാണോ അവനെ കുറിച്ചായിരിക്കും സംസാരം. ഇതൊരു രോഗമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ശിഫയാണ്. നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദിവസം ഒരാളെക്കുറിച്ച് നല്ലതോ ചീത്തയോ എന്തെങ്കിലും ആകട്ടെ, ഒരു മനുഷ്യനെ കുറിച്ച് വെറുതെ അനാവശ്യമായി കുറെ സംസാരിച്ചു, നിങ്ങൾക്ക് അന്ന് ഇബാദത്തുകൾക്കുള്ള തൗഫീഖ് കുറവായിരിക്കും. അന്ന് വിത്ര് നമസ്കരിക്കുന്നത്, തഹജ്ജുദ് നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ സുന്നത്ത് പതിവായിട്ടുള്ള ആളാണെങ്കിൽ അതൊക്കെ മുടങ്ങും ആ ദിവസം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് കുറെ ദിക്റ് ദിവസം ചൊല്ലി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രകാശമുണ്ടാകും. അടുത്ത ദിവസം അതിനനുസരിച്ച് ഇബാദത്തുകൾ വർദ്ധിക്കും. ഇത് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം സംസാരിക്കുക. നമ്മുടെ വീട്ടിലായാലും നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തായാലും മറ്റേത് സാഹചര്യത്തിലായാലും, വീടുകളിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട്, റബ്ബിനെ കുറിച്ച് നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു. എന്താണ് അതിന്റെ കാരണം? അവർ മറ്റ് പല വഴിക്കും പോകുന്നു, യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് അവർ പോകാനുള്ള കാരണം എന്താണ്? മനുഷ്യരുടെ ഒരു പൊതു തത്വമാണ്, മനുഷ്യർക്കിടയിലുള്ള ഒരു പൊതു നിയമമാണ്. ഒരു മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്ന് കിട്ടിയാലല്ലാതെ ഒഴിവാക്കുകയില്ല. ഒരു ചെറിയ കുട്ടി, അവന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ട്, അത് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള എന്തെങ്കിലും പകരം അവന് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രായം എത്തുമ്പോൾ മക്കൾക്ക് പലതിനോടും ഹൊബ്ബ് തോന്നും. അവരുടെ ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല ചിന്തകളും അവർക്കുണ്ടാകും. ഇങ്ങനെയുള്ള ഷഹവാത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് അവരെ വേർപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹുബ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം. അതല്ലാതെ നമ്മുടെ വടി കൊണ്ടോ, നമ്മുടെ ആവേശം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടോ അവരെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അവരിഷ്ടപ്പെടുന്ന ഈ കെണികൾ, ആ കെണികളേക്കാൾ പ്രിയങ്കരമായ ഒരു ഹുബ് അവരുടെ മനസ്സിൽ നമ്മൾ നേരത്തെ വെച്ചുകൊടുക്കണം. അള്ളാഹുവിനോടുള്ള ഹുബ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം, അവന്റെ കിതാബിനോടുള്ള സ്നേഹം, ഈ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തി എടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള മറ്റ് ഷഹവത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് ഒന്നാമത്തേത്, റബ്ബിനെ കുറിച്ച് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുക. രണ്ടാമത്തേത്, മുതാലഅത്തു ആലാഇഹി വനഅമാഇഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ? എത്ര രോഗികളാണ് അവരുടെ ഒരു അവയവം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത, അത് തളർന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന ഒരു അവയവം ഉപയോഗിക്കാൻ പറ്റാതായാൽ അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ കണ്ണിന്റെ വില നമുക്കറിയില്ല, കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് മനസ്സിലാകും. ഒരു പല്ല് പോയാൽ, ഒരസുഖം ആ പല്ലിന് വന്നാൽ നമ്മൾ അനുഭവിച്ചിരുന്ന സുഖം നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, അസ്സഈദു മൻ വുഇള ബിഗൈരിഹി. ഒരു ഭാഗ്യവാൻ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിക്കപ്പെടുന്നവനാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദേശമായി മാറാൻ പാടില്ല. അവൻ ഇന്ന പണി ചെയ്തതുകൊണ്ട് ഇന്ന അദാബ് അവനെ കിട്ടി, അതുകൊണ്ട് നമുക്ക് നന്നാവാം. അവനിങ്ങനെ മാതാപിതാക്കളോട് നന്ദിയില്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമസ്കാരവും നോമ്പുമില്ലാതെ തോന്നിവാസിയായി നടന്ന് ഒരു അപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് മരിച്ചു, ലഹരി ഉപയോഗിച്ച് ഇരിക്കുന്ന ഹാലിൽ അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നന്നാകുന്ന ഒരു ഗുണപാഠമായി നമ്മൾ മാറരുത്. മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങോട്ട് ഉപകാരമെടുക്കുന്ന, ഗുണപാഠം സ്വീകരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരെ കണ്ടാൽ അത് മനസ്സിലാക്കുക. നമുക്ക് അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയുക. മനുഷ്യന്റെ ഒരു കണ്ണ്, ഈ കണ്ണിന് തുല്യമായ ഒരു ക്യാമറ ഉണ്ടാക്കാൻ 70 കോടിയിലധികം ചെലവ് വരും. ഈ കണ്ണിന് സ്വീകരിക്കാൻ കഴിയുന്ന അത്രയും കളറുകളും അതുപോലെ അത്രയും ആംഗിളിലൊക്കെ കാണാൻ പറ്റുന്ന, നോക്കാൻ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടാക്കാൻ 70 കോടി രൂപ ചെലവ് വരും. അതിൽ കൂടുതൽ ചെലവാകും. അങ്ങനെ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയാൽ അതിന് പിന്നെ എന്തൊക്കെ ന്യൂനതകളുണ്ടാകും എന്ന് അപ്പോഴേ അറിയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കണ്ണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നു. അതുപോലെ ഓരോ അവയവവും, നമ്മുടെ ശരീരത്തിലുള്ള ചെറുതും വലുതുമായ ഓരോ അവയവങ്ങളും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തന്നു, നമുക്ക് അള്ളാഹു തന്നു. അതുപോലെ നമ്മുടെ ഭാര്യമാർ, മക്കൾ, മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇരുന്ന് ആലോചിച്ചു നോക്കുക, അതിന് നമ്മൾ എത്ര നന്ദിയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. കാലിൽ നീര് വരുന്ന അത്രയും നിന്ന് നമസ്കരിച്ച, ഖിയാമുല്ലൈൽ നമസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഒരു പാപവും ചെയ്യുന്നില്ലല്ലോ, വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അള്ളാഹു തആല എല്ലാം നേരത്തെ കൂട്ടി പുറത്തു തന്നിട്ടുണ്ടല്ലോ, എന്തിനാണ് പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവിടുന്ന് പറഞ്ഞത്? അലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ? യത്തീമായി ജനിച്ചു, വൈകാതെ ഉമ്മയെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു, ആരോപണങ്ങൾ സഹിക്കേണ്ടി വന്നു, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായി, അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടായി, പ്രിയപ്പെട്ടവർ താൻ നോക്കി നിൽക്കെ മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് പറയുന്നത്, അഫല അഖൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതില്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കും. ഇതൊക്കെ നിർബന്ധമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പാപ്പരായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇബാദത്തിന്. ആ ഇബാദത്തിന്റെ മർമ്മം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും നമ്മൾ സ്വീകരിക്കാതെ നമ്മുടെ ശൂന്യമായ കൈകളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ഈ ഹുബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുന്ന കുറെ കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന കുറെ കാരണങ്ങളെക്കുറിച്ച് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. قل ان كان اباؤكم وابناؤكم واخوانكم وازواجكم وعشيرتكم الله عند رسولنا صلى الله عليه وسلم അവിടെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ പറയുക, ان كان اباؤكم നിങ്ങളുടെ പിതാക്കന്മാർ, او ابناؤكم قل ان كان اباؤكم وابناؤكم നിങ്ങളുടെ മക്കൾ, واخوانكم നിങ്ങളുടെ സഹോദരങ്ങൾ, وازواجكم ഭാര്യമാർ ഭർത്താക്കന്മാർ, وعشيرتكم നിങ്ങളുടെ കുടുംബം, അംവാലുനെ ഖതറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യം പണം, വ തിജാറത്തുൻ തഖ്ഷൗന കസാദഹ നഷ്ടം വരുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട നിങ്ങളുടെ വീടുകൾ, അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വ റസൂലിഹി അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ, വ ജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ, فَتَرَبَّصُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തമ്മാടികളെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോൾ തമ്മാടികളായി ജീവിക്കാൻ തീരുമാനിച്ച അല്ലാഹുവിന്റെ ഹിദായത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളെ അല്ലാഹു സന്മാർഗം കാണിക്കുകയില്ല. സഹോദരന്മാരെ, ആരെക്കുറിച്ചാണ് തമ്മാടികൾ ഫാസിഖുകൾ എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹുബ്ബിനേക്കാളും അവന്റെ ദീനിനോടുള്ള സ്നേഹത്തെക്കാളും ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവർ, നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യ, മക്കൾ. ഈ ആയത്തിറങ്ങിയതിനെ കുറിച്ച് ഇമാം തബരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്താണ്? മക്കയിൽ ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. ഭാര്യമാർ സമ്മതിക്കുന്നില്ല, മക്കൾ സമ്മതിക്കുന്നില്ല, കച്ചവടമുണ്ട്, ഇതിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇമാം തബരി റഹിമഹുള്ള പറയുന്നത്. അപ്പൊ നമുക്കിന്ന് അങ്ങനെയുള്ള സാഹചര്യമല്ല ഉള്ളത്. നമുക്ക് മറ്റ് പല ദീനിയായ ബാധ്യതകളും അതിന് നമ്മുടെ ഈ വക കാര്യങ്ങളൊക്കെ തടസ്സമാകുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഫാസിഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അള്ളാഹു തആല നമുക്ക് പുറത്തു വരട്ടെ. അവന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ എന്തിനധികം നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായ അഞ്ചു നേരത്തെ ജമാഅത്തായ നമസ്കാരം, അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ഖുർആന്റെ അർത്ഥം പഠിച്ചുകൊണ്ട് അള്ളാഹു ഹിമാറിനോട് ഉപമിച്ച അഹൽ കിതാബിന്റെ അവസ്ഥയിൽ നിന്ന് ഒന്ന് പുരോഗമിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒരു നിരക്ഷരനായി ജീവിക്കുന്ന അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കാൻ, അതിനൊരല്പം സമയം നീക്കിവെക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുള്ള തടസ്സം വീട്ടുകാരാണ്, നമ്മുടെ കച്ചവടമാണ്, വീടാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആക്ഷേപത്തിന് അർഹരായി മാറും. അള്ളാഹു തആല നമ്മെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് നിങ്ങൾ നോക്കൂ. വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, മസാകിനു തർളൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വീട് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വീടായിരിക്കും, അഥവാ അത് വലിയ വിശാലതയില്ലാത്ത ഞെരുങ്ങിയ ഇടുങ്ങിയ ഒരു വീടായിരിക്കും. അങ്ങനെയുള്ള വീട് നമുക്കൊരു തടസ്സമാവുകയില്ല. അവിടെ വെച്ച് ഇബാദത്ത് ചെയ്യാനും അവിടെ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ദീനിനു വേണ്ടി പരിശ്രമിക്കാനൊക്കെ നമുക്ക് സാധിക്കും. കാരണം ആ വീടിനോട് നമുക്ക് താല്പര്യമില്ല. വലിയ വിശാലത കിട്ടുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് വർദ്ധിച്ചു വരുമ്പോൾ, നിഅമത്തുകൾ വർദ്ധിക്കുമ്പോൾ, അങ്ങനെ വലിയൊരു വീടൊക്കെ വെച്ച് നമുക്ക് അവിടെ ഇരിക്കുന്നത് ഒരു റാഹത്തായി മാറും. അവിടെ ഇബാദത്തിനുള്ള തടസ്സം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ പളപളപ്പ് സമ്പത്ത് അത് നമ്മുടെ കയ്യിൽ കുന്നുകൂടുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഇബാദത്തുകൾക്ക് ഇതൊരു തടസ്സമാകുന്നുണ്ടോ? നമ്മുടെ ദീനിയായ ബാധ്യതകൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബിന് ഇത് തടസ്സമാകുന്നുണ്ടോ? നല്ല സുഖസുന്ദരമായി നമ്മൾ കഴിയുന്ന വിശാലമായ വീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ ചെറിയൊരു ചട്ടക്കൂടിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് പ്രയാസമല്ല. അപ്പൊ നമ്മുടെ ഈ അനുഗ്രഹം നമുക്കൊരു ശാപമായി മാറുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഒരു മനോഹരമായ ഉപദേശം നൽകി, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ വആബിറു സബീൽ, ദുനിയാ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാൻ തിരക്ക് കൂട്ടണ്ട. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ, ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാവുക. എന്താണ് വിദേശിയുടെ പ്രത്യേകത? നമ്മളിപ്പോ കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികൾ, അവരുടെ അവസ്ഥ എന്താണ്? അവരെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് അവരെല്ലാവരും കൂടുതൽ പണിക്ക് വിളിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ നാട്ടുകാരെ വിളിച്ചാൽ അവർക്ക് കുറെ ലീവ്, അതുപോലെ തന്നെ അവർക്ക് കുറെ കല്യാണം, മറ്റ് തടസ്സങ്ങൾ. ഇവർക്ക് അതൊന്നുമില്ല. ഇവർ രാവും പകലും പണിയെടുക്കും. പകൽ പണി കഴിഞ്ഞുവാണെങ്കിൽ രാത്രിയും അധ്വാനിക്കും. എന്താണ്? അവർക്ക് ഇവിടെ ഒന്നും ചെലവഴിക്കാനില്ല, ഇവിടെ അവർക്കൊന്നും ആസ്വദിക്കാനില്ല, ഒരു തമാശയും വിനോദവും അവർക്കില്ല. അതൊക്കെ അവർക്ക് അവരുടെ നാട്ടിൽ പോയിട്ടാണ്. അതുകൊണ്ട് അവരിവിടെ കാര്യമായി അധ്വാനിച്ചുകൊള്ളും. അതുപോലെ ദുനിയാവ് അത് നമ്മുടെ നാടല്ല, നമ്മുടെ നാട് ആഹ്റത്താണ്, പരലോകമാണ്. അവിടെ നിന്ന് ആദം അലൈഹിസ്സലാം, നമുക്കറിയാം അദ്ദേഹം ദുനിയാവിലേക്ക് പുറത്താക്കപ്പെട്ടതാണ് സ്വർഗത്തിൽ നിന്ന്. അങ്ങോട്ട് മടങ്ങിപ്പോകാനുള്ളവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ കളിയും തമാശയും ഒക്കെ അവിടെയാണ്. ഇവിടെ നമ്മൾ ഒരു വിദേശിയെപ്പോലെ തന്റെ നാട്ടിൽ പോയി ആസ്വദിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന വിദേശിയെപ്പോലെയാവുക. ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ. നമ്മൾ യാത്ര പോകുമ്പോൾ ആ യാത്രക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അതല്ലാതെ പോകുന്ന വഴിക്ക് അവിടെ ആരെങ്കിലും കണ്ടാൽ അവിടെ കൂടെ കളിക്കാനും തമാശ പറഞ്ഞിരിക്കാനും നിൽക്കുവോ? ഇല്ല. നേരെ മറിച്ച് അവന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്താനായിരിക്കും അവന്റെ ആഗ്രഹം. ഇതുപോലെ ആഹ്റത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ എന്ന സഹാബിയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സ്, ഏകദേശം 18 വയസ്സാണ് പ്രായം. അങ്ങനെയുള്ള ഒരാളോടാണ് ഈ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി എത്ര കാലം മുന്നിലുണ്ട്, ഇനി എത്ര ആയുസ് ബാക്കിയുണ്ട്, ഒരു 40, 50, 60 ഒക്കെ ആവട്ടെ എന്നിട്ട് നന്നാവാം എന്നൊക്കെയാണ്. ചെറുപ്പക്കാരോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ മോശമാണ്, അത് തീവ്രവാദമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിരു കവിച്ചിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 18 വയസ്സുള്ള ഇബ്നു ഉമർ റളിയല്ലാഹുനോട് അതിനു മുമ്പായിരിക്കുമല്ലോ ഇത് പറഞ്ഞത്. അപ്പൊ എത്ര പ്രായത്തിലാണ് നമുക്കറിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹുനോ അദ്ദേഹത്തെ ഈ വാക്ക് എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. അദ്ദേഹം പറയുമായിരുന്നു, ഫൈദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ, നേരം പുലർന്നാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ എന്നും ആ പ്രതീക്ഷ തന്നെയായിരിക്കും. ആ പ്രതീക്ഷ പിന്നെ കൂടിക്കൂടി വരും. ഇപ്പൊ 18-ാം വയസ്സിലും 20-ാം വയസ്സിലൊക്കെ നമ്മൾ കുറെ ആയുസ്സുണ്ട്, കുറെ സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചാൽ ഉറപ്പാണ് അവന് 60-ഉം 70-ഉം ആകുമ്പോൾ അവന്റെ ആഗ്രഹങ്ങൾ കൂടുകയേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം, 20-ഉം 30-ഉം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹങ്ങളല്ല 60-ഉം വയസ്സുള്ള വൃദ്ധനുണ്ടാവുക. ഈ വൃദ്ധനായിരിക്കും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക, കൂടുതൽ പ്രൊജക്ടുകൾ അവന്റെ മനസ്സിലായിരിക്കും ഉണ്ടാവുക. കാരണം അവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിച്ചു വന്നതാണ് സ്വപ്നം കണ്ടുകൊണ്ട്. ഇബ്നു റളിയല്ലാഹു പറയുന്നു, ഫൈദാ അസ്ബഹ്ത ഫലാ തൻതദിർ മസാ, നീ എന്നെങ്കിലും ഒരു ദിവസം ഈ രാവിലെയുടെയും വൈകുന്നേരത്തിന്റെ ഇടയിലാണ് മരിക്കുക. അപ്പൊ അതെന്നാണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെ കണക്കാക്കുക. ഫൈദാ അംസയ്ത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായാൽ രാവിലെ എഴുന്നേൽക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇനി അദ്ദേഹം അമലിയായി ഇത് കാണിച്ചു തന്നു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം വീടുണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ടായിരുന്നു. കുറെ കല്ലും മണ്ണും ഈത്തപ്പനയുടെ ഓലയും ഒക്കെ എടുത്ത് അദ്ദേഹം തന്നെ ഒരു വീടുണ്ടാക്കി. അങ്ങനെയുള്ളൊരു വീടായിരുന്നു അദ്ദേഹത്തിന്റേത്. ആരാണ് ഇബ്നു ഉമർ? ലോകത്തിന്റെ പകുതി ഭരിച്ച രാജാവിന്റെ, ഈ ഗ്ലോബിന്റെ പകുതിയും ഭരിച്ച ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്ന മഹാനായ രാജാവിന്റെ ചക്രവർത്തിയുടെ മകനാണ്, രാജകുമാരനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഈ ഉമ്മത്തിലെ വലിയ ആലിമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് തട്ടിക്കൂട്ടിയ ചെറിയൊരു ചായ്പിലായിരുന്നു. കാരണം എന്താണ്? അവർക്കറിയാം ഇങ്ങനെയുള്ള മസാഅക്കിനു തർദൗനഹ, മനസ്സിന് തൃപ്തി തോന്നുന്ന വലിയ സൗകര്യമുള്ളൊരു വീടൊക്കെ കിട്ടിയാൽ മനസ്സ് അതിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനോടുള്ള ഹബ്ബ്, അവന്റെ ദീനിനോടുള്ള ഹബ്ബ് അത് എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് നടന്നു നോക്കണം. അത് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ പറയുകയുണ്ടായി, ആ ഹബ്ബ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കുറിച്ച് പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയി ഗൌരവമായി ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം കൽബ് അവനുമായി ബന്ധിപ്പിക്കുമാറാകട്ടെ. അവനും നമ്മുടെ കൽബിനും ഇടയിലുള്ള തടസ്സങ്ങളൊക്കെ അവൻ നമുക്ക് നീക്കി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു വരികയും കുറവുകളും ന്യൂനതകളും പരിഹരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ وعلمنا ما ينفعنا وزدنا علما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين والحقنا بالصالحين سبحانك وبحمدك تبارك اسمك وتعالى جدك ولا إله غيرك والحمد لله رب العالمين.